2020 ജൂലൈ 27 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ഡോക്ടർ എം ജയപ്രകാശ് തയ്യാറാക്കിയ ലേഖനം. ഇന്ത്യയിൽ വിദേശ നിക്ഷേപം കൂടുന്നു. ഇന്ത്യക്ക് മഹാമാരിയുടെ കാലത്തും മെച്ചപ്പെട്ട തോതിൽ വിദേശ മൂലധനം നേടാനായി. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെ $2,000 കോടി അന്യരാജ്യ നിക്ഷേപം ഇന്ത്യയിലെത്തി എന്ന് പ്രധാനമന്ത്രി തന്നെ വെളിപ്പെടുത്തി. നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ ഭൂമികയിലേക്കാണ് ഇത്തരം പണമൊഴുക്കിന്റെ നല്ലൊരു പങ്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ടെക് ഭീമന്മാരായ ഗൂഗിളും ഫേസ്ബുക്കും തമ്മിലുള്ള ഡിജിറ്റൽ യുദ്ധം ഭാരത ഭൂമിയിലും എത്തിയിരിക്കുന്നു. വരുന്ന 5 മുതൽ 7 വർഷങ്ങൾക്കുള്ളിൽ $1,000 കോടി നിക്ഷേപം ഇന്ത്യയിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗൂഗിൾ അതിന്റെ $400 കോടി താമസം വിനാ ജിയോ തട്ടകങ്ങളിൽ നിക്ഷേപിക്കും. ഫേസ്ബുക്കിന്റെ $570 കോടി മുതൽ മുടക്ക് ഇതിനകം തന്നെ ജിയോയിലെത്തിക്കഴിഞ്ഞു. അമേരിക്കൻ കമ്പനിയായ ക്വാൽകോം 9.7 കോടി ജിയോയിൽ നിക്ഷേപിക്കുന്നത്. അമേരിക്കയിലെ ഓൺലൈൻ വാണിഭ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഫ്ലിപ്കാർട്ടിൽ നിക്ഷേപിക്കുന്നത് $120 കോടി. ടെലികോം കമ്പനിയായ എയർടെല്ലിൽ സിംഗപ്പൂരിലെ കമ്പനികളുടെ നിക്ഷേപവും നടക്കുന്നുണ്ട്. നമ്മുടെ ഓഹരി കമ്പോളങ്ങളിലും മറ്റുമെത്തുന്ന വിദേശ നിക്ഷേപം ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് പറയുന്നത് പോലെ അസ്ഥിരമാണ്. മോദി സർക്കാരിന്റെ 1st ഊഴത്തിലെ ആദ്യ 2 വർഷങ്ങളിൽ നേരിട്ടുള്ള നിക്ഷേപം കാര്യമായി ഉയർന്നെങ്കിലും പിന്നെയുള്ള 3 വർഷങ്ങളിൽ ചെറിയ വളർച്ചയേ ഉണ്ടായുള്ളൂ. എന്നാൽ 2nd ഊഴത്തിന്റെ ആദ്യ വർഷമായ 2019-20 18% വളർച്ചയിലൂടെ $7,300 കോടി നേടുവാനായി. നേരിട്ടുള്ള വിദേശ നിക്ഷേപം ലഭിക്കുന്നതിൽ ലോകത്ത് 9th സ്ഥാനത്ത് ഇന്ത്യ എത്തുകയും ചെയ്തു. വിദേശ നിക്ഷേപത്തിന്റെ ഡിജിറ്റൽ രംഗങ്ങളിലേക്കുള്ള ഒഴുക്കിന് പല കാരണങ്ങളുണ്ട്. മുൻപ് തന്നെ ഈ രംഗങ്ങൾ വളർന്നു വരികയായിരുന്നു. എങ്കിലും കോവിഡ് കാലം വളർച്ചയുടെ തോത് ഗണ്യമായി ഉയർത്തി. ഡാറ്റ ഉപഭോഗം 15% ഉയർന്നെന്നാണ് കണക്ക്. വിനോദം, വിദ്യാഭ്യാസം, കൊടുക്കൽ വാങ്ങലുകൾ, സംവദിക്കൽ, ആരോഗ്യം തുടങ്ങിയുള്ള ജനജീവിത ഇടങ്ങളിലേക്കെല്ലാം ഓൺലൈൻ രീതികൾ വൻതോതിൽ കടന്നുകയറിയപ്പോൾ വർദ്ധിച്ചത് രാജ്യത്തെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ ആഴവും പരപ്പുമായിരുന്നു. ഗുണം ചെയ്യുന്ന മേഖലകളിലേക്ക് അന്യരാജ്യങ്ങളിൽ നിന്നടക്കമുള്ള മൂലധന നിക്ഷേപം ഒഴുകുന്നത് സ്വാഭാവികം. സാങ്കേതിക വിദ്യയുടെ തലങ്ങളിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായും ഇന്ത്യയിലേക്ക് നിക്ഷേപം വരുന്നുണ്ട്. അപാര സിദ്ധികളുള്ള 5G സങ്കേതം വികസിപ്പിച്ചെടുത്ത ജിയോയിലേക്ക് ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും കഴിവുകൾ കൂടി സന്നിവേശിക്കപ്പെടുമ്പോൾ അത് ഭീഷണിയാകുന്നത് 5G 1st സ്ഥാനത്താണെന്ന അവകാശവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് കമ്പനിയായ ഉവാവേക്കാണ്. ചൈനയുടെ 59 ആപ്പുകൾ ഉപരോധിച്ചത് മൂലമുണ്ടായ സാധ്യതകളും വിദേശ നിക്ഷേപത്തിന് പ്രചോദനമാകുന്നു. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളത് ഇന്ത്യയിലാണെന്നതും ഡാറ്റ ഉപഭോഗത്തിൽ 1st സ്ഥാനത്താണെന്നുള്ളതും വിദേശ കമ്പനികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. രാജ്യത്തെ 50% പേർക്ക് കണക്ടിവിറ്റി ഇല്ലെന്നുള്ള നമ്മുടെ പരിമിതി സാധ്യതകളുടെ കവാടമായി കണ്ടും ഇവിടേക്ക് നിക്ഷേപമെത്തുന്നു. സമൂഹ മാധ്യമമടക്കമുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യുവജനസംഖ്യയിൽ ഇന്ത്യ 1st സ്ഥാനത്താണ്. കോവിഡിന് മുൻപ് തന്നെ താഴ്ന്നു പോയിക്കൊണ്ടിരുന്ന സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും വളർത്തിയെടുക്കാൻ സ്വദേശീയ നിക്ഷേപം മാത്രം പോരെന്നുള്ള ഈ സാഹചര്യത്തിൽ വിദേശ നിക്ഷേപം ഉയരുന്നത് സഹായകരമാകും. പുറത്തുനിന്നുള്ള നിക്ഷേപം വരുമ്പോൾ അതിനോടൊപ്പം മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയും നൈപുണ്യവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും കൂടി എത്തുമെന്നുള്ളത് രാജ്യത്തിന് ഗുണകരമാകും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ വിദേശ നിക്ഷേപം എന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന വസ്തുതയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ രംഗത്തെ വിദേശ സാന്നിധ്യം വ്യക്തിഗത വിവരങ്ങളുടെ ചോർച്ചയ്ക്കും സ്വകാര്യതയുടെ ഭംഗത്തിനും ഇടവരുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്വകാര്യ വിവര സംരക്ഷണത്തിനുള്ള നിയമം ഇനിയും വരാത്ത രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് വലിയ പരിമിതിയാകുന്നു. വിദേശ കമ്പനികൾ നമ്മുടെ ജനങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ലാഭം അത്രയും പുറത്തേക്ക് കൊണ്ടുപോകാനിടയുണ്ട്. ലാഭത്തിന്റെ ഒരു ഭാഗമെങ്കിലും ഇവിടെ തന്നെ നിക്ഷേപിക്കുന്നതിന് വ്യവസ്ഥ ഉണ്ടാക്കാവുന്നതാണ്. ജിയോയും ഗൂഗിളും ഫേസ്ബുക്കും ഒരുമിച്ച് കൂടിച്ചേരുമ്പോൾ അതൊരു വൻ ശക്തിയായിത്തീരും. അതുകൊണ്ട് തന്നെ കുത്തകകളുടെ പെരുമാറ്റ രീതികളിലേക്ക് വഴുതിപ്പോയാലും അവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം.